കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്യുമെന്ററി, ആ ഡോക്യുമെന്ററിയിൽ അതിന്റെ ഒരു പലതരത്തിലുള്ള ഫുഡുകൾ ഒക്കെ ആളെ പറ്റിയുള്ള ഒരു ഒരു അവതരണമായിരുന്നു. ഒരു വ്യക്തി അതിനെപ്പറ്റി പറയുകയാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞത് ഈ യൂറോപ്പിലൊക്കെ ഈ വൈൻയാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടങ്ങൾ, ഈ മുന്തിരിത്തോട്ടങ്ങളുടെ അടിയിൽ തന്നെ അവള് പറയുന്ന ഒരു വലിയ ഗുഹ പോലെ ഈ വൈനുകൾ, ആ വൈൻയാർഡ്സിൽ നിന്ന് എടുക്കുന്ന, മുന്തിരിത്തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന വൈനുകൾ തന്നെ വലിയ വലിയ ക്യാനുകളിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അന്നേരം അകത്ത് അവിടെ ഈ വൈൻ ടേസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്നവർക്കും ചെറുതായിട്ട് ഓരോ പല ടൈപ്പിലുള്ള വൈനുകൾ ചെറിയ ഒരു ഗ്ലാസ്സിൽ കൊടുക്കും. ഇത് തമ്മിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് വൈനുകൾ തമ്മിലുള്ള ടേസ്റ്റുകൾ തിരിച്ചറിയാൻ പറ്റും. ഇദ്ദേഹം പറയായിരുന്നു, പക്ഷേ ഒരു മലയാളി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളിക്ക് ഈ വൈനുകൾ തമ്മിലുള്ള ടേസ്റ്റ് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഈ സായിപ്പന്മാർക്കേ ഇത് പറ്റത്തുള്ളൂ. കാര്യം അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മലയാളികൾ, ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ എരിവ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. എരിവ് നമ്മുടെ ദൈവം നമ്മുടെ നാക്കില് ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. പറഞ്ഞ ഏറ്റവും ചെറിയ ടേസ്റ്റുകൾ പോലും തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവാണത്. അത് ദൈവം വെച്ചിരിക്കുന്ന, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയിലുള്ളതാണ്. അപ്പോൾ ചെറിയ ടേസ്റ്റ് വ്യത്യാസം പോലും നാക്കിൽ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ഈ മലയാളികൾ എരിവ് കൂടുതൽ കൂട്ടിക്കൂട്ടി ഈ എക്സ്ട്രീം ഉപയോഗിച്ചിട്ട് ഈ ടേസ്റ്റ് ബഡ്സ് എല്ലാം പോയതുകൊണ്ട് അവർക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസം മാത്രമേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ, ചെറിയ ടേസ്റ്റ് വ്യത്യാസം തിരിച്ചറിയാൻ കഴിയത്തില്ല. ഞാൻ എന്തിനാ ഇപ്പം രാവിലെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യവും എക്സ്ട്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മള് ശാരീരികമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. പല പ്രാസംഗികര് തുടർച്ചയായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവരുടെ സൗണ്ട് ഒരു പെർട്ടിക്കുലർ ലെവലിലെ അവർക്ക് സാധാരണ സംസാരിക്കുമ്പോഴേ സംസാരിക്കാവുള്ളൂ. ഒരു ഒരു പറവറപ്പ് ലെവലിൽ മാത്രമേ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. അതിന്റെ കാരണം ഞാൻ ശ്രദ്ധിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെപ്പോഴും ഒരു ഹൈ ലെവലിൽ തൊണ്ട ഉപയോഗിച്ചിട്ട് ഇവർക്ക് താഴ്ന്ന ലെവലിലേക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ഈ പാട്ടുകാരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഉറക്കെ എപ്പോഴും സംസാരിക്കത്തില്ല. കാരണം അവർക്കറിയാം, അവർക്ക് പല ഈ തൊണ്ടയ്ക്കും ദൈവം വെച്ചിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കാനിങ്, ഒരാൾ സംസാരിക്കുന്നതിന്റെ സ്കാൻഡ് പിക്ചർ കാണുമായിരുന്നു. അന്നേരം ചെറിയ സൗണ്ട് വ്യത്യാസം പോലും നമ്മുടെ തൊണ്ടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് എക്സ്ട്രീമിൽ യൂസ് ചെയ്ത് തുടർന്ന് ഒരേ വോളിയത്തിൽ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പിന്നീട് ആ കഴിവ് നഷ്ടപ്പെടും. ഒരേ ഹൈ ലെവലിൽ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഞാനിതൊക്കെ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചെവിക്കും ഒരു പ്രശ്നമുണ്ട്. ഒരു ഹൈ ലെവൽ വോളിയം തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ചെവിക്ക് ചെറിയ ചെറിയ സൗണ്ടുകൾ തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതൊക്കെ ദൈവം മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ദൈവവചനത്തിന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ഹൈ ലെവൽ വോളിയം, ഞാനിതിനെ ഇത് പറയുന്നത്, നമ്മുടെ ചർച്ചിലെ ഈ രണ്ട് സ്പീക്കർ ഹൈ ലെവലിലാണ് വയ്ക്കുന്നത്. കൊച്ചുകുട്ടികൾ ഫ്രണ്ടിലിരിപ്പുണ്ട്. ഇവരുടെയൊക്കെ ചെവി കുറച്ച് കഴിയുമ്പോഴേക്കും സൗണ്ടുകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നൊരു വലിയൊരു പ്രശ്നമാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ സജി ബ്രദറിനോട് ചോദിച്ചാൽ മതി, സജി ഐസക് ബ്രദറിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന് വലിയ ഉറക്കമുള്ള സൗണ്ട് ഇപ്പം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം എന്താ, ഞാൻ ഇതൊന്നും സ്പിരിച്വാലിറ്റിയുമായിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശബ്ദം ഒരുപാട് ഉറക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, അത് ആത്മീയമായിട്ട് വലിയ ബന്ധമുള്ള കാര്യമല്ല. അത് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാനത് പലപ്പോഴും പേഴ്സണലായിട്ട് പറഞ്ഞിട്ടും അത് ശരിയാവാത്തതുകൊണ്ടാണ് ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നത്. എനിവേ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ആ ഒരു ഒരു എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എനിവേ, മുമ്പോട്ട് പോവാം. നമുക്കൊരു വാക്യം വായിക്കാം. ഈ പറഞ്ഞതെല്ലാം വേറെ ദൈവവനമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ യോഹന്നാൻ സ്നാപകനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ വരുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ മെസ്സേജ്, യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ ഒരു ഫോർ റണ്ണറായിട്ട് മുമ്പോട്ട് വന്നിട്ട് പ്രസംഗിക്കുന്ന ആദ്യത്തെ മെസ്സേജ് മാനസാന്തരപ്പെടുകയാണ്, റിപ്പന്റ് എന്നുള്ള കാര്യം. മാനസാന്തരം എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും സുവിശേഷത്തിൽ ആദ്യമായിട്ട് പ്രസംഗിച്ചു തുടങ്ങുന്നത്. എന്താണ് മാനസാന്തരം എന്നുള്ളതിന്റെ കാരണം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മനസാന്തരപ്പെടുന്നു. അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മനസാന്തരപ്പെടുന്നു. റിപ്പൻറ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ. ദൈവം രാജാവായിട്ട് വരാൻ പോകുന്നത് കൊണ്ട് മനസാന്തരപ്പെടും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. താഴേക്ക് വരുമ്പോൾ ഈ മാനസാന്തരവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പറയുന്നുണ്ട്. താഴേക്ക് പറയുമ്പോൾ അതിന്റെ പത്താമത്തെ പത്ത് പതിനൊന്ന്, ഇവിടെ രണ്ടാമത് മാനസാന്തരത്തിനെ പറ്റി പറയുമ്പോൾ യോഹന്നാൻ പറയുന്നതാണ്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ റൂട്ടിന്, ഇംഗ്ലീഷിൽ നൌ ദ ആക്സ് ഈസ് ഓൾറെഡി ലെയ്ഡ് അറ്റ് ദ റൂട്ട് ഓഫ് ദി ട്രീസ് എന്നാണ്. ഒരു റൂട്ട് ലെവലിലുള്ള ഒരു മാനസാന്തരത്തിനെ പറ്റിയാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിലുള്ള മാനസാന്തരം പ്രസംഗിക്കാതെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം പ്രസംഗിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥത്തിലുള്ള മാനസാന്തരവും യഥാർത്ഥത്തിലുള്ള വിശ്വാസവും പ്രസംഗിക്കാത്തിടത്ത് യഥാർത്ഥത്തിലുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുകയില്ല. യഥാർത്ഥത്തിലുള്ള സുവിശേഷം പ്രസംഗിക്കാത്തിടത്ത് യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം നടക്കത്തില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് യഥാർത്ഥ മാനസാന്തരവും യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം നടക്കത്തുള്ളൂ. ഒരു വീക്ക് ഗോസ്പെൽ പ്രസംഗിക്കുന്നിടത്ത് എപ്പോഴും വീക്ക് വിശ്വാസികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വീക്കായിട്ടുള്ള വിശ്വാസികൾ കൂടിച്ചേരുമ്പോൾ അതൊരു വീക്ക് ചർച്ചായിത്തീരും. ആ വീക്ക് ചർച്ച് പിന്നീട് പ്രസംഗിക്കുന്ന ഗോസ്പെലും വീക്ക് ഗോസ്പെൽ ആയിരിക്കും. അങ്ങനെ ഒരു വീക്ക് ഗോസ്പെൽ വീക്ക് ചർച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യും, വീക്ക് ചർച്ച് വീക്കായിട്ടുള്ള സുവിശേഷം വീണ്ടും പ്രസംഗിക്കും. ഈ സൈക്കിൾ മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോയി ഒരുപാട് വീക്കായിട്ടുള്ള, ബലഹീനരായിട്ടുള്ള, മാനസാന്തരപ്പെടാത്ത കുറെ വിശ്വാസികളുടെ കൂട്ടമായി ആൾക്കാർ മാറാനായിട്ടുള്ള സാധ്യത. പക്ഷേ ദൈവവചനത്തിൽ പറയുന്നത് റിയലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാനസാന്തരത്തിന്റെ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഇതിന് തുടർച്ചയായിട്ടാണ് യേശുക്രിസ്തു ഇതേ സന്ദേശവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇത് എന്താണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം? അതിന്റെ അവിടെ പറയുകയാണ്, ദൈവം ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടും എന്നാണ് പറഞ്ഞത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവം, ഗോഡ് ഈസ് ഗോയിങ് ടു ടേക്ക് ഹിസ് കിങ്ഡം, ദൈവം ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കയറാനായിട്ട് പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ് പറഞ്ഞിട്ട്. നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമായിരുന്നു മനുഷ്യന്റെ രാജാവ്. ദൈവം രാജാവായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സങ്കീർത്തനം അതിന്റെ 8-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതിന്റെ 5-ാമത്തെ വാക്യം, നീ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി പറയുമ്പോൾ പറയാണ്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തു മാത്രം. എന്നിട്ട് പറയാണ്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴിൽ ആക്കിയിരിക്കുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവം രാജാവും ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന മനുഷ്യൻ റൂളറും, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, യു മേക്ക് ഹിം ടു റൂൾ ഓവർ ദ വർക്ക്സ് ഓഫ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ രാജാവാണ്, നിന്റെ കീഴിലുള്ള മനുഷ്യൻ റൂളറുമാണ്. ഈ മനുഷ്യന്റെ റൂൾ ചെയ്യാനായിട്ടുള്ള അധികാരം ദൈവം രാജാവായിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവമായിരുന്നു നിയന്ത്രിച്ചിരുന്നത്, ദൈവമായിരുന്നു സെന്റർ. ഇറ്റ് വാസ് എ ഗോഡ് സെന്റേർഡ് ലൈഫ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് റൂൾ ചെയ്യുന്നത് ദൈവമായിട്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടായിരുന്നു എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഉള്ള ഒരു ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, എല്ലാം വളരെ നന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഓരോ ദിവസം കഴിയും തോറും പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വളരെ നല്ലത്, വളരെ നല്ലത് എന്ന്, നല്ലത് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവസാനം മനുഷ്യനെയും കൂടി സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയാണ് വളരെ നല്ലത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നല്ലതായിരുന്നു. മനുഷ്യന് ദൈവം ഒരു ജോലി കൊടുത്തിരുന്നു, ആ ജോലി മനുഷ്യൻ സംതൃപ്തനായിരുന്നു, മനുഷ്യന്റെ ജോലി നല്ലതായിരുന്നു. മനുഷ്യന് ദൈവം ഒരു ഭാര്യയെ കൊടുത്തു, ഭാര്യയെ കൊടുത്തിട്ട് അവരുടെ കുടുംബജീവിതം നോക്കിയിട്ട് നല്ലത് എന്ന് ദൈവത്തിന് പറയാൻ കഴിയുമായിരുന്നു. ഇവൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ദൈവം സെൻട്രലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, സന്തോഷവാനായിരുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്ന പോലെ റിയൽ ആയിട്ടും ജീവജലത്തിന്റെ നദികൾ പുറപ്പെടുകയും അവനിൽ കൂടി ദൈവത്തിന്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ എല്ലാ കാര്യത്തിലും എല്ലാം നല്ലത് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു മനുഷ്യൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന്റെ കുടുംബജീവിതം, അവന്റെ ജോലി, അവന്റെ ആരോഗ്യം, അവന്റെ എല്ലാ കാര്യങ്ങളും നല്ലതായി ഇരുന്ന ഒരവസ്ഥയിലാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം രാജാവായിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിന്റെ കറക്റ്റ് പ്ലേസിലായിരുന്നു. ദൈവം ഒരു കാര്യം റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം മനുഷ്യന്റെ കാൽക്കീഴിലാവും, മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ് ബാക്കി കാര്യം. ഏതിന്റെ എല്ലാ കാര്യങ്ങളുടെയും പ്രയോറിറ്റി, എങ്ങനെ ഏത് കാര്യങ്ങൾ ചെയ്യണം, എന്താണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ കാൽക്കീഴിലാണ്. പണം മനുഷ്യന്റെ കാൽക്കീഴിലായിരുന്നു, മനുഷ്യന്റെ വികാരങ്ങൾ മനുഷ്യന്റെ കൽക്കീഴിലായിരുന്നു. എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുമായിരുന്നു, കാരണം മനുഷ്യനെ നിയന്ത്രിച്ച് ദൈവമായിരുന്നുകൊണ്ട്. ഇതാണ് ദൈവരാജ്യത്തിന്റെ ഒരു പിക്ചർ. ഉൽപ്പത്തി 1-2 അധ്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവരാജ്യത്തിന്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും, ദൈവം എങ്ങനെയായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നുള്ളത്. പക്ഷെ അവിടേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. ആ വ്യക്തി ആദ്യമായി ഒരു സുവിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, ഗുഡ് ന്യൂസ് അല്ല, വേറൊരു സുവിശേഷം എന്ന് പറയാം. ഒരു സന്ദേശം കൊണ്ടൊരു വ്യക്തി കടന്നു വരുന്നു. ആ സന്ദേശം ഒരു മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു. ആ സന്ദേശം പ്രസംഗിച്ച വ്യക്തിയെപ്പറ്റി പഴയ നിയമത്തിൽ രണ്ടിടത്ത് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. എസക്കിയൽ പ്രവചനം 28:12 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഒരു സോർ രാജാവ് എന്ന വ്യക്തിയെപ്പറ്റിയാണ് അവിടെ പറയുന്നത്. സോർ രാജാവിനെ പറ്റി പറയുന്നുവെങ്കിലും ഇതിന്റെ പുറകിൽ, സോർ രാജാവിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇവനും ഏദനിലായിരുന്നു. ആ ഏദൻ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന ഏദനാണോ എന്ന് ഉറപ്പില്ല. പക്ഷെ ദൈവം ഇവനെ ഒരു തോട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നു, ദൈവം അവനെയും നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഇവന്റെ ഉള്ളിൽ അന്തർഭാഗത്ത് ഒരു കാര്യമുണ്ടായി. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ആളെപ്പറ്റി തന്നെ യെശയ്യാ പ്രവചനം അതിന്റെ 14 അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ അവനെപ്പറ്റി ഇതേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. നേരെ ഇവിടെ പറയാണ് ഇവന്റെ വീഴ്ചയെപ്പറ്റി. ഈ രണ്ടിടത്തെ വളരെ ചുരുക്കമായി ഈ വ്യക്തിയെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ പറയുന്നുള്ളൂ. ഈ വ്യക്തിയെപ്പറ്റിയുള്ളതല്ല ബൈബിളിന്റെ മെസ്സേജ്, അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കമായിട്ട് പറയാണ്. ആദ്യം ഇവനെ എങ്ങനെയായിരുന്നു സൃഷ്ടിച്ചത്, അവനെ എവിടെയായിരുന്നു സൃഷ്ടിച്ചത്, അവനെ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ വീഴ്ചയുടെ അടിസ്ഥാന കാരണം പറയാണ്. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സാഹസം കൊണ്ട് നിറഞ്ഞു. അവനെപ്പറ്റി ഇവിടെ വീണ്ടും പറഞ്ഞപ്പോൾ പറയാണ്, അവൻ പറയാണ് ഇതും പറഞ്ഞത് അവൻ പുറത്തല്ല പറഞ്ഞത്, ഉള്ളിലാണ് പറഞ്ഞത്. അതിന്റെ 13 വാക്യം, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവന്റെ ഹൃദയത്തിലെ സാഹസം എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഹി വാസ് ആൻ ഐ സ്പെഷ്യലിസ്റ്റ്. ഞാൻ എന്നുള്ള ഒരു കാര്യം ഇവന്റെ ഹൃദയത്തിൽ കടന്നു. അവൻ തന്നെത്താൻ ഉയർത്തി. നമ്മൾ കൊലോസ്യലേഖനം, തെസ്സലോനിക്ക ലേഖനം, വെളിപാടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവൻ തന്നെത്താൻ ഉയർത്തി, തന്നെത്താൻ ദൈവത്തോട് സമനാക്കാനായിട്ട് ഉള്ളിൽ നിന്ന് ശ്രമിച്ചു. ഇവന്റെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യമാണ് പുറത്തേക്ക് വ്യക്തി വരുന്നത്. ഈ വ്യക്തി വന്നിട്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗവും ഇതേ കാര്യമായിരുന്നു. അവിടെ ആദമിന്റെ അടുത്ത് ഈ വ്യക്തി വന്നിട്ട് പ്രസംഗിച്ച പ്രസംഗം എന്നത്, നീ ദൈവം നിന്റെ രാജാവായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, you can be a king on your own kingdom. നിനക്ക് രാജാവായിട്ട് ജീവിക്കാനായിട്ട് കഴിയും, ദൈവം നിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് മാറിയാലും യു ക്യാൻ ലീവ് യുവർ ലൈഫ്. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള കാര്യം ഇവന്റെ ഉള്ളിലേക്ക് പിശാചിട്ട് കൊടുക്കുകയാണ്. അതോടുകൂടി ഇവന്റെ അവൻ പറയാണ്, ഐ ക്യാൻ ഡു മൈസെൽഫ്, എനിക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയും എന്നുള്ള ആ സിൻ പ്രിൻസിപ്പിൾ ആണ് പിശാജ് ആദത്തിന്റെ ഉള്ളിൽ കടത്തിയത്. സിൻ എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള റൂട്ട് എവിടുന്നാണ് വരുന്നതെന്ന് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് തുടങ്ങിയത് പിശാചിൽ നിന്നാണ്. ആ സിന്നിന്റെ റൂട്ട് എന്നത് സിന്നിന്റെ നടുക്കുള്ള ഐ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ഈ ഐ എന്നുള്ള കാര്യം പിശാച് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. ആ ഐ ബിക്കെയിം ദ കിങ് ആൻഡ് ഗോഡ് വാസ് ഡിത്രോൺഡ്. ദൈവം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി, അതോടുകൂടി വേറൊരാൾ സിംഹാസനത്തിൽ കയറി. ആ സിംഹാസനത്തിൽ കയറിയ വ്യക്തിയാണ് ഞാൻ എന്നുള്ള വ്യക്തി. അതോടുകൂടി ഈ വ്യക്തിയുടെ ലൈഫ് ദൈവ നിയന്ത്രിത ഗോഡ് സെന്റേഡ് ആയിരുന്ന സ്ഥലത്ത് നിന്ന് സെൽഫ് സെന്റേഡായി മാറി. അവൻ തന്നെ അവന്റെ രാജ്യത്തിലെ രാജാവായി തീർന്നു. അവൻ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. അവൻ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട് തുടങ്ങി. അവൻ ചെയ്തത് പാപമാണോ ശരിയാണോ എന്നുള്ളതിനേക്കാൾ ഉപരി അവൻ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ സ്വയമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവന്റെ പുറകിൽ കൂടി ആദ്യത്തെ എസ്കേൽ പ്രവചനത്തിലും എസ്സിയാ പ്രവചനത്തിലും പറഞ്ഞിരുന്ന ആ വ്യക്തിയാണ് പിന്നെ നിയന്ത്രണം തുടർന്നത്. പക്ഷെ ബേസിക്കലി ഞാൻ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ജീവിതം തുടങ്ങിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. എല്ലാ കാര്യങ്ങളും വെരി ഗുഡ് എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്തു നിന്ന് എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ആവാനായിട്ട് തുടങ്ങി. എല്ലാ കാര്യങ്ങളുടെയും ഓർഡർ മാറി. ദൈവം പറഞ്ഞു, നിന്റെ കാൽക്കീഴിൽ എന്റെ കൈയുടെ പ്രവൃത്തികൾക്ക് നിന്നെ ഞാൻ അധിപതിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത്, മനുഷ്യന്റെ കാൽക്കീഴിൽ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നിടത്ത്, മനുഷ്യന്റെ കാൽക്കീഴിൽ വികാരങ്ങൾ വിചാരങ്ങൾ ഇച്ഛകൾ എല്ലാം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന മനുഷ്യന്റെ മുകളിൽ ഈ കാര്യങ്ങൾ വരാനായിട്ട് തുടങ്ങി. പണം മനുഷ്യന്റെ മുകളിലേക്ക് വന്നു. ലോകം മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും അതിന്റെ ഓർഡർ തെറ്റി. അവന്റെ കുടുംബജീവിതമാണ് ആദ്യമേ തകർന്നത്. കുടുംബജീവിതം തകർന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ കാണാനായിട്ട് കഴിയും. മനുഷ്യൻ ഇവന്റെ എങ്ങനെ ആയി കടന്നു, നമുക്ക് എങ്ങനെ ഉൽപ്പത്തി തന്നെ മനസ്സിലാവുന്നത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഹി സ്റ്റാർട്ടഡ് ജസ്റ്റിഫൈയിങ് ഹിംസെൽഫ്. ആദ്യത്തെ പാപം അതിന്റെ പുറത്ത് അതിന്റെ ഫ്രൂട്ട് കാണിക്കാനായിട്ട് തുടങ്ങി. മനുഷ്യൻ സെൽഫ് റൈച്ചസ് ആവാനായിട്ട് തുടങ്ങി. അവൻ തന്നെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഞാനല്ല കാരണക്കാരൻ, ഞാനല്ല കാരണക്കാരൻ എന്ന് പറയാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂട്ട് മനുഷ്യന്റെ ഉള്ളിൽ കടന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഫ്രൂട്ട്സ് വെളിയിൽ വരാനായിട്ട് തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത് എന്ന് ദൈവം കണ്ടു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഈവിൾ റൂട്ടിൽ നിന്ന് ഈവിൾ ഫ്രൂട്ട്സ് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, മത്തായിയുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പറയാണ്, കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം പറയാണ്, ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കഴിക്കാൻ കഴിയത്തില്ല. നല്ല വൃക്ഷം ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും തീയിലിട്ട് കളയും. എന്നിട്ട് പറയണ, ആകയാൽ ഇവിടെ കള്ളപ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, ആകയാൽ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും. നേരെ ദൈവരാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ യേശു ക്രിസ്തു പറയാണ്, ഇറ്റ് ഈസ് ബൈ നോട്ട് ബൈ സേയിങ്, ഇറ്റ് ഈസ് ബൈ ഡൂയിങ്. പുറത്ത് കർത്താവേ 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 എന്ന് പറയുന്നവരല്ല ദൈവരാജ്യത്തിൽ കടക്കുന്നത്. മാത്ര പകർച്ചാരാണ്, ദൈവം രാജാവായിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ തന്നെ. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നവരല്ല അത് ചെയ്യുന്നവൻ എല്ലാം പറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. മത്തായിയുടെ സുവിശേഷം തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ യേശു ക്രിസ്തു പരീശന്മാരടുത്ത് പറയുന്ന കാര്യം പറയാണ്, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നിട്ട് പറയുന്ന, മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ന്യായവിധി നിസ്സാരത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങളുടെ വാക്കിനാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കിനാൽ നിങ്ങൾ കുറ്റക്രമിക്കപ്പെടുകയും. കാര്യം എന്താണ്? കാര്യം എന്ന് പറഞ്ഞാൽ വാക്ക് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുമ്പോൾ തീയ നിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുന്നു. നേരെ റൂട്ട് പ്രശ്നമായപ്പോഴേക്കും പുറത്തേക്ക് ഉറവ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാം ഈവിളായി തീർന്നു. മനുഷ്യന്റെ ലൈഫ് ഓർഡർ മാറിപ്പോയി. ഈ പുറത്തേക്ക് വരുന്ന എല്ലാം ഇങ്ങനത്തെ ആയിത്തീർന്നു. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു റിപ്പീറ്റഡ് ആയി, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിപ്പിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാൽ ഇതാണ് റൂട്ട് പ്രോബ്ലം എന്നുള്ളത് യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 7-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അകത്തുനിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് തന്നെ പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു സംഭവം കാര്യം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം റൂള് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ദൈവത്തെ ഡീത്രോൺ ചെയ്തിട്ട് അവൻ തന്നെ അവിടെ റൂള് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, അവിടെ നിന്ന് തന്നെ ആ ഈവിൾ റൂട്ടിൽ നിന്ന്, ഐ എന്ന് പറയുന്ന പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന്, പിശാചിന്റെ പ്രോഡക്റ്റ് പുറത്തേക്ക് വരികയാണ്. ആ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് മലിനജലം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ന്യായപ്രമാണം കൊടുത്തത് ഒരു കത്രികയുടെ ജോലിയാണ് ന്യായപ്രമാണം ചെയ്തത്. വേറെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പരദേശി മോക്ഷേത്രത്തിലെ ഒരു കഥയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, മലിനജലം തുടച്ചു കളയുക എന്നുള്ള പ്രവൃത്തിയായിരുന്നു ന്യായപ്രമാണം ചെയ്തത്. ഫ്രൂട്ടിനെ പുറത്തു വരുന്ന റൂട്ടിൽ ചികിത്സ ചെയ്യാൻ കഴിയാതെ പുറത്തു വരുന്ന ഫ്രൂട്ടിനെ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ന്യായപ്രമാണം ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞു, ന്യായപ്രമാണം യോഹന്നാൻ സ്നാപകൻ വരെയുള്ളൂ എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ഒരു സന്ദേശവും കൊണ്ടുവരികയാണ്. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത്. ആ സന്ദേശമാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം വീണ്ടും ഈ സെൽഫിനെ ഡീത്രോൺ ചെയ്തിട്ട് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ദൈവം റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു. ദെയർഫോർ യു റിപ്പന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ മാനസാന്തരപ്പെടുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ റൂൾ ചെയ്യാനായിട്ട്, അതിന്റെ വാതിൽ തുറക്കാനായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടേക്കത്തുള്ളൂ. ദൈവം ഒരിക്കലും ഇടിച്ചു കയറി റൂൾ ചെയ്യത്തില്ല. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പിശാചിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പിശാച് അവന്റെ ഉള്ളിൽ കടന്ന്, ഇല്ലെങ്കിൽ ആയി അവിടെ റൂൾ ചെയ്തു തുടങ്ങിയെങ്കിൽ മനുഷ്യൻ വീണ്ടും സുവിശേഷത്തിന്റെ സന്ദേശം കേൾക്കുകയാണ്. ആ സുവിശേഷത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ അവൻ മനസ്സിലാവുകയാണ്, ഐ എം എ റിബൽ അഗൻസ്റ്റ് ഗോഡ്, ഞാൻ ദൈവത്തിനെതിരെ നിൽക്കുന്ന മനുഷ്യനാണ്. ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങാതെ ദൈവത്തോട് മത്സരിക്കുന്ന റിബല്യനാണ് എന്റെ ഉള്ളിലുള്ളത്. ഞാൻ ദൈവത്തെ എന്റെ ജീവിതത്തിൽ രാജാവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി തിരിയുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ദൈവം കടക്കുകയും ദൈവം അവന്റെ രാജ്യം വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ദൈവരാജ്യം വന്നിട്ടില്ല, ദൈവരാജ്യം സമീപിച്ചിട്ടേ ഉള്ളൂ. മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുമ്പോൾ അവിടെ മാനസാന്തരപ്പെട്ടാലും ദൈവരാജ്യം അവന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പാണ് യോഹന്നാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, എന്തിനാണ് യേശു ക്രിസ്തു ഒരു 33 വർഷം ജീവിച്ച് ദൈവരാജ്യം സ്ഥാപിക്കേണ്ട കാര്യം? ദൈവരാജ്യം യേശു ക്രിസ്തുവിന് വന്ന ഉടനെ തന്നെ സ്ഥാപിച്ചുകൂടായിരുന്നു, പറ്റിയില്ല. കാരണം മനുഷ്യന്റെ ഉള്ളിൽ കടന്നിരിക്കുന്ന ഈ ഐ എന്ന് പറയുന്ന സെൽഫിനെ, ഇവനെ ഡീത്രോൺ ചെയ്യാനായിട്ട് യേശു ക്രിസ്തു ചില സാഹചര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടിയിരുന്നു. ഫിലിപ്പ് ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ, എടുത്ത് വായിക്കണമെന്നില്ല, നമ്മൾ എപ്പോഴും വായിക്കുന്നതായതുകൊണ്ട്, അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണോ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. യേശു ക്രിസ്തു ദൈവത്തോട് സമനായിരുന്നു, യേശു ക്രിസ്തു ദൈവമായിരുന്നു. ദൈവത്തോട് സമനാവാനായിട്ട് ഒരു വ്യക്തി ശ്രമിച്ചപ്പോൾ അവൻ താഴേക്ക് വന്നിട്ട് അവന്റെ സ്വഭാവമാണ് മനുഷ്യന്റെ ഉള്ളിലേക്ക് കടത്തിയെങ്കിൽ, ദൈവത്തോട് സമനായിരുന്ന യേശു ക്രിസ്തു തന്റെ സമത്വം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി. ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ, യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ യഥാർത്ഥത്തിൽ പൂർണമായിട്ട് ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മളെ പോലെ തന്നെ ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് ദൈവത്തിന് കീഴടക്കി കൊടുക്കേണ്ട ഒരു വില്ലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം സ്വർഗത്തിൽ നിന്ന് തന്നെ കർത്താവ് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 10:7 പറഞ്ഞിരിക്കുകയാണ്, ഇതാ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ. ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ടു ഡു യുവർ വിൽ ഓ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ നിമിഷം മുതൽ 33 വർഷം ഹി വാസ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ഹിസ് വിൽ ആൻഡ് ദൈവത്തിന് പൂർണ്ണമായിട്ടും തന്റെ വില്ല് കീഴടക്കി കൊടുക്കുകയായിരുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ഒരു എനിമിയെ ഫൈറ്റ് ചെയ്ത് തന്നെ യേശുക്രിസ്തു തോൽപ്പിച്ചു. കണ്ടിന്യൂസമായി യേശുക്രിസ്തുവിനുള്ള പരീക്ഷണങ്ങൾ, നമ്മൾ എല്ലാ പരീക്ഷണങ്ങളും വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് സ്വന്തം ഇഷ്ടം ചെയ്യുക എന്നുള്ള പരീക്ഷണമാണ് വന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ പരീക്ഷണത്തിൽ പിശാചി വന്ന് യേശുക്രിസ്തുവിനോട് പറയാണ്, നീ കല്ലിന്റെ അടുത്ത് അപ്പമായി തീരാനായിട്ട് കൽപ്പിക്കുക. അപ്പോൾ കർത്താവ് പറയുകയാണ്, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തിലല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലുമാണ് ജീവിക്കേണ്ടത്. അവസാനം വരെ, അവസാനത്തെ ഗെത്സെമനയിലെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറയാണ്, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഞാൻ പറഞ്ഞില്ല ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എനിമിയെ യേശുക്രിസ്തു ജീവിതത്തിൽ ഒരിക്കൽ പോലും അവന്റെ കാല് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വെക്കാൻ ശ്രമിച്ചില്ല. ഒരിക്കൽ പോലും യേശുക്രിസ്തു സ്വന്തം ഇഷ്ടം ചെയ്തില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം കർത്താവ് പറയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ പ്രിയപ്പെടുന്നു. യോഹന്നാൻ 5:30 ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം എന്നെ അയച്ചവന്റെ, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യാൻ ഇച്ഛിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം അതായത് ഞാൻ പറഞ്ഞതിന്റെ ആയിരുന്നു പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഫുൾ ഹിസ്റ്ററി സ്വർഗത്തിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് ഭൂമിയിലേക്ക് വെച്ചു. ഈ ഭൂമിയിൽ ഉടനീളം ജീവിച്ചു. 33 വർഷം യേശുക്രിസ്തു ജീവിച്ചു. യേശുക്രിസ്തു ജീവിച്ച് അവസാനം ക്രൂശിൽ മരിക്കുന്നതുവരെയുള്ള യേശുക്രിസ്തുവിന്റെ മുഴുവൻ ജീവചരിത്രം ഒറ്റ വാക്കിൽ യേശുക്രിസ്തുവിന്റെ വാക്കിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉത്തരം മാത്രമേ പറയത്തുള്ളൂ, ഞാൻ എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, അത് തന്നെ ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. അവസാനം വരെയും യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ചു. അങ്ങനെ ജീവിച്ച യേശുക്രിസ്തുവിൽ ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് എബ്രായ റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. 8:1 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ജഡത്തിലുള്ള ആ ദൈവത്തിനെതിരെ നിൽക്കുന്ന ആ റിബല്യൻ നേച്ചറിനെ മാറ്റാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞിരുന്നില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ, മനുഷ്യന്റെ ആ പാപ റൂട്ടിൽ കത്തിവെക്കാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ലായിരുന്നു. ന്യായപ്രമാണത്തിനാകെ കഴിയാൻ കഴിയുന്നത് ആ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്രൂട്ട്സിനെ കട്ട് ചെയ്യാൻ മാത്രമായിരുന്നു കഴിഞ്ഞത്. ആ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും, പാപജടത്തിലല്ല പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപമില്ലാത്ത മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു, പാപത്തിന് എതിരെ പാപം തന്റെ ജീവിതത്തിൽ കടക്കാതെ പൂർണ്ണമായിട്ടും, പാപത്തിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്, അതൊരിക്കൽ പോലും ചെയ്യാതെ പാപത്തോട് ഫൈറ്റ് ചെയ്ത് പാപത്തിന് എതിരെ നിന്ന് അവസാനം വരെയും യേശുക്രിസ്തു ജീവിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഗോഡ് കണ്ടംഡ് സിൻ ഇൻ ദ ഫ്ലഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു പാപത്തെ കണ്ടിന്യൂസ് ആയി ജയിക്കുകയും അവസാനം തന്റെ ജീവിതം ക്രൂശിൽ സമർപ്പിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ പാപത്തിന്റെ റൂട്ടിന് യേശുക്രിസ്തുവിന്റെ ജനത്തിൽ ശിക്ഷ വിധിച്ചു. ഈ സിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, പാപങ്ങൾ എന്ന് ദൈവവചനം പലപ്പോഴും പറയുന്നത് ഈ ഫ്രൂട്ട്സിനെ പറ്റിയാണ്. അതാണ് ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ ലിസ്റ്റ്. സിൻ എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. ഈ റൂട്ടിനെ ദൈവം യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യം അതേ കാര്യമാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 6-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് knowing that our old self was crucified with him so that our body of sin might be done away with so that we would no longer to be the slaves of sin. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപത്തിന്റെ കർത്തൃത്വത്തിൽ ആയിരുന്ന മനുഷ്യനെ, ഈ സെൽഫിന്റെ അണ്ടറിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവത്തിന് വീണ്ടും റൂളിംഗ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം? ഞാൻ പറഞ്ഞു, റിയൽ സുവിശേഷം പ്രസംഗിക്കാത്തടത്ത് റിയലായിട്ടുള്ള മാനസാന്തരം നടക്കത്തില്ല. റിയലായിട്ടുള്ള മാനസാന്തരം നടക്കാത്തടത്ത് റിയലായിട്ടും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കത്തില്ല. യഥാർത്ഥ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ആ ലൈഫിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് സുവിശേഷം. നാം നമുക്ക് വേണ്ടി ജീവിക്കുന്ന സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ആ റൂട്ട്, നമ്മളുടെ കാര്യം നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ ലിവിംഗ് പ്രിൻസിപ്പിളിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. അത് പ്രസംഗിക്കാത്തടത്തോളം കാലം ഒരു വ്യക്തി അതിൽ നിന്ന് മാനസാന്തരപ്പെടത്തില്ല അല്ലെ. ഇപ്പോ നമ്മൾക്കറിയാം ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കാറ് കിട്ടും, വീട് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറും, ക്ഷീണം മാറും, നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള സുവിശേഷം ലോകത്തെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ അതൊരു വ്യാജ സുവിശേഷമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം അതിനും ദൈവവനത്തിലെ സുവിശേഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം നീ തന്നെ രാജാവായിട്ടിരിക്കുകയും നിനക്ക് ദൈവം ഇതൊക്കെ തരുക എന്നുള്ളതാണ് സുവിശേഷം, ആ സുവിശേഷം. പക്ഷെ നമ്മൾ ചിന്തിക്കും ഈ സ്വർഗത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്നുള്ള സുവിശേഷം ഒരു തെറ്റായിട്ടുള്ള സുവിശേഷമാണെന്ന് ആൾക്കാർക്ക് ചിന്തിക്കത്തില്ല അല്ലേ. ആൾക്കാരെല്ലാം ചിന്തിക്കൂ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്നുള്ള സുവിശേഷം നിങ്ങളുടെ താരിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള സുവിശേഷമാണെന്ന് നമ്മൾ വിശ്വസിക്കത്തില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ സുവിശേഷമാണോ അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചത്? ആ സുവിശേഷമാണോ യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ട് വന്നത്? യോഹന്നാൻ പ്രസംഗിച്ചതും യേശുക്രിസ്തു പ്രസംഗിച്ചതും അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചതും ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് എന്നാണ് പറഞ്ഞത്. കാരണം ദൈവത്തിന് രാജാവായിട്ടിരിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. ടുഡേ ഓൺവേർഡ്സ് ദൈവമായിരിക്കും നിങ്ങളുടെ രാജാവ്, അവനായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അതിനുവേണ്ടി മാനസാന്തരപ്പെടാനായിട്ടാണ് അവർ പ്രസംഗിച്ചത്. ആ രാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാൻ പറഞ്ഞത്. ആ രാജ്യത്തിലേക്ക് ദൈവത്തിന് യേശുക്രിസ്തുവിന് കയറാൻ കഴിയാതിരുന്ന തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ അവൻ പാപത്തിന് പകരമായിട്ട് മരിക്കുകയും മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ റൂട്ടിനെ കട്ട് ചെയ്യാനായിട്ട് കർത്താവ് ആ പാപം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ഏറ്റെടുത്ത യേശുക്രിസ്തുവിന് ആ സുവിശേഷമാണ് അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് 70 പേരെടുത്ത് സുവിശേഷം പറയാനായിട്ട് പറഞ്ഞു. പക്ഷെ യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതിനു ശേഷം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പിന്നീട് ഒരിക്കലും അവർ പ്രസംഗിച്ചിട്ടില്ല. മറിച്ച് പിന്നീട് മാനസാന്തരവും ദൈവരാജ്യവുമാണ് അവർ പ്രസംഗിച്ചത്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം റിയലായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയെടുത്ത് ദൈവം പറയാണ്, യു ഷുഡ് റിപ്പന്റ്, നിന്റെ സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്ന് നീ ഇനി മുതൽ ദൈവം നിന്റെ ജീവിതത്തിൽ രാജാവായിട്ട് തീരാനായിട്ട് നീ മാനസാന്തരപ്പെടണം. നിന്റെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നീ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കും. മറിച്ച് നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിൽ പോകും എന്നുള്ളതായിരുന്നു സുവിശേഷമെങ്കിൽ, ആയിക്കോട്ടെ, ക്രിസ്തീയ സുവിശേഷവും മുസ്ലിങ്ങളുടെ സുവിശേഷവും, മുസ്ലിങ്ങളുടെ സുവിശേഷവും എന്നല്ല മുസ്ലിങ്ങളുടെ സന്ദേശവും ഇനി ഹിന്ദുക്കളുടെ സന്ദേശവും തമ്മിലൊന്നും യാതൊരു ബേസിക്കലി യാതൊരു വ്യത്യാസവുമില്ല. എന്തിനാണ് ഹിന്ദുക്കൾ ഈ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് ബേസിക് അടിസ്ഥാനപരമായിട്ട് എന്തിനാണ് അവരെല്ലാം ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകാനായിട്ടാണ് അല്ലേ. മുസ്ലിങ്ങൾ എന്തിനാണ് മക്കയിൽ പോവുകയും ദാനധർമ്മങ്ങൾ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ബേസിക്കലി ഇത്രയേ ഉള്ളൂ, മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകണം. ഇനി ക്രിസ്ത്യാനികൾ എന്തിനാണ് മാനസാന്തരപ്പെടുന്നത് അല്ലേ? പാപികൾ എന്തിനാണ് മാനസാന്തരപ്പെടുന്നത്? ബൈബിളിലെ മെസ്സേജ് കേട്ടിട്ട്, മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാനായിട്ടാണെങ്കിൽ അതായിരുന്നു ബൈബിളിന്റെ അടിസ്ഥാന മെസ്സേജെങ്കിൽ ആർക്കാണ് സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലാത്തത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സ്വർഗത്തിൽ പോവാൻ താല്പര്യമുള്ള എല്ലാവരും കൈവെക്കാൻ പറഞ്ഞാൽ, ഇതിൽ ഒരാളെങ്കിലും കൈ നരകത്തിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടോ? ഒറ്റ ഒരാൾ കൈവെക്കും. ഇപ്പൊ കുഞ്ഞുങ്ങളടക്കം സ്വർഗത്തിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൈവെക്കും. ഇപ്പൊ സ്വർഗത്തിൽ പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇന്ന് മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ ആർക്കാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത്? മറിച്ച് ഞാൻ ചോദിക്കട്ടെ, ദൈവരാജ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ, നിങ്ങളല്ല രാജാവ്, ഇന്നു മുതൽ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് യാതൊരു റൈറ്റുമില്ല, കംപ്ലീറ്റ്ലി ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്. അതിന് നീ മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേര് റെസ്പോണ്ട് ചെയ്യും? റിയലി ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നില്ല. പലരും രക്ഷിക്കപ്പെട്ടത് ഈ ഒരു സുവിശേഷം കേട്ടിട്ടല്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള. യോഹന്നാൻ വന്നിട്ട് പ്രസംഗിച്ചത് ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, ദൈവ രാജ്യം സമീപിച്ചിരിക്കുന്നു, രാജാവ് തന്റെ രാജ്യത്തിലേക്ക് കയറാനായിട്ട് ഭൂമിയിൽ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. അവൻ അവന്റെ ജീവിതത്തിന്റെ അവസാനം പിശാചിനെ ക്രൂസിൽ വെച്ച് ഡിസാം ചെയ്യാൻ പോവുകയാണ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ മനുഷ്യപുത്രൻ വരാനായിട്ട് പോവുകയാണ്. ക്രൂസിൽ വെച്ചിട്ട് പിശാചിന്റെ എല്ലാ ആയുധങ്ങളെയും ഡിസാം ചെയ്ത് പാപത്തിന് പകരമായി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് നിന്റെ ജീവിതത്തിൽ രാജാവായിട്ട് തീരാൻ കഴിയും എന്നുള്ള സുവിശേഷമാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഒരു കാര്യം പ്രസംഗിക്കപ്പെടുമ്പോൾ റിയലായിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ഉണ്ടാകുന്നത്. അതാണ് യോഹന്നാൻ പറഞ്ഞത് വൃക്ഷത്തിന്റെ, നമുക്ക് വായിക്കാം യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലെ വാക്യത്തിലേക്ക്. മത്തായിയുടെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവിന്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത് കർത്താവിന് വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിനെന്ന് ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഇന്നലെ യോഹന്നാൻ വന്നിട്ട് ഒരു മെസ്സേജും കൊണ്ട് വരികയാണ്, ഫോർ റണ്ണർ ആയിട്ട് വന്നിട്ട് പറയാണ്, വഴി ഒരുക്കപ്പെടുക, മാനസാന്തരപ്പെടുക, റിപ്പെന്റ് ചെയ്തിട്ട് ആ യേശുവിനെ ജീവിതത്തിൽ കർത്താവായിട്ട് സ്വീകരിക്കാനായിട്ട് റെഡിയാവുക. താഴേക്ക് വരുമ്പോൾ പറയാണ്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ടിടുന്നു. ദ റൂട്ട്, ദ ആക്സ് ഈസ് അറ്റ് ദ റൂട്ട്. ആ കോണ്ടക്സ്റ്റ് കുറച്ച് വ്യത്യാസമാണ്, പക്ഷെ സുവിശേഷത്തിന്റെ റിയൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് തന്നെയാണോ സുവിശേഷത്തിന്റെ റിയൽ മെസ്സേജ്? എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത് എന്നുള്ളത് നമുക്ക് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം രണ്ട് കൊരിന്ത്യർ, രണ്ട് കൊരിന്ത്യർ അതിന്റെ അഞ്ചാമത്തെ അധ്യായം, അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം, യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത് എന്നുള്ളതിനെ പറ്റി വീണ്ടും അവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയാണ് എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്. യേശു ക്രിസ്തു മരിച്ചതിന്റെ പല പല കാരണങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്, പല പല കാരണങ്ങൾ. ഇതിലെ ഒരു പോർഷൻ മാത്രമാണ് പലർക്കും മനസ്സിലാവുന്നത്. ഇവിടെ യേശു ക്രിസ്തു മരിച്ചതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം പൗലോസ് പറയാണ്, ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് അസ് ഹാവിംഗ് കൺക്ലൂഡഡ് ദാറ്റ് വൺ ഡൈഡ് ഫോർ ഓൾ, ദെയർഫോർ ഓൾ ഡൈഡ്. ഇവിടെയാണ് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു എന്ന ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. കാരണം എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും മരിച്ചവരായതുകൊണ്ടാണ്. അതാണ് ആ വാക്യത്തിന്റെ കറക്റ്റ് ഓർഡർ. എല്ലാ വ്യക്തികളും പാപത്തിൽ മരിച്ചവരായതുകൊണ്ട് അവരുടെ പാപത്തെ ഏറ്റെടുക്കാൻ വേണ്ടി ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഈ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിക്കുന്നതിൽ കൂടി എന്താണ് ദൈവം ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ജീവിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചവരാണ്. എല്ലാവരും മരിച്ചവരായതുകൊണ്ട് ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നു. ആ ഒരുവൻ പാപം ചെയ്യാതെ ജീവിച്ചു. ആ ഒരുവൻ പാപത്തിന് പകരമായി എല്ലാവർക്കും വേണ്ടി മരിച്ചു. അങ്ങനെ ആ മരിച്ച വ്യക്തികളെല്ലാം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവിക്കുന്നു. ഇനി അങ്ങനെ ജീവിച്ചവർ എന്തിനു എങ്ങനെ ജീവിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്? ഇനി ജീവിക്കുന്നവർ വായിച്ചോ പതിനഞ്ചാമത്തെ വാക്യം, ജീവിക്കുന്നവർ പതിനഞ്ചാമത്തെ വാക്യം, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചതിന്റെ കാരണം പറഞ്ഞിരിക്കുകയാണ്, ജീവിച്ചവർ ഇനി തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല തങ്ങൾക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റം വേണ്ടി തന്നെ ജീവിക്കേണ്ടതിന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തു മരിച്ചതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇതുവരെ നിങ്ങൾ ജീവിച്ചിരുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഐ എന്നുള്ള അതിനെ സെന്റർ ചെയ്തിട്ടായിരുന്നു. ഇന്നു മുതൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ദൈവം ആ സ്ഥലത്ത് വന്ന് റൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ ഒരു വ്യക്തി ഇങ്ങനെ റിയലായിട്ടൊരു മാനസാന്തരം വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ആ റൂട്ട് അവിടെ തന്നെ നിൽക്കും, ആ റൂട്ട് അവിടെ തന്നെ നിൽക്കും. ആ റൂട്ടിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പാപത്തിന്റെ ഫ്രൂട്ട് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടും ന്യായപ്രമാണം ചെയ്യുന്ന പോലെ കുറെ കാര്യം എക്സ്റ്റേണൽ ആക്ടിവിറ്റീസും കൊണ്ട് കുറെ കാര്യങ്ങൾ കൊണ്ട് ഈ കാര്യത്തെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ റിയലായിട്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്ന പോലെ ആകാത്ത വൃക്ഷം ആകാത്ത ഫലം പുറത്തു നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ക്രൂശിൽ യേശുക്രിസ്തു മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു. നമ്മുടെ പാപങ്ങൾ യേശുക്രിസ്തു ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ എല്ലാം ക്ഷമിക്കപ്പെട്ടു. അത് നമ്മുടെ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടേണ്ടവർ എന്തിന് രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷയായിട്ട് യേശുക്രിസ്തു ആ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കെട്ടപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയാനാണ് അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചത്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ പത്രോസിന്റെ പ്രസംഗത്തിൽ, അപ്പോസ്തല പ്രവൃത്തി അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. അടുത്ത വാക്യം പറയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുള്ളൂ. ദെർഫോർ റിപ്പന്റ് ആൻഡ് റിട്ടേൺ സോ ദാറ്റ് യുവർ സിൻസ് മേ ബി വൈപ്ഡ് അവേ. എവിടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. പഴയ നിയമത്തിലെ ന്യായപ്രമാണങ്ങൾ പാപങ്ങളെ മറച്ചുകൊണ്ടിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്ക് ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ പാപങ്ങളെ ഇനി ദൈവം ഓർക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് പാപങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തി. ഇത് ഒന്നാമത്തെ കാര്യം. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ഇതാണ് ആദ്യം സംഭവിക്കുന്നത്. ഇത് പലർക്കും അറിയാം. ഒരു വ്യക്തി റിയലി മാനസാന്തരപ്പെടുകയാണെങ്കിൽ, റിയലി മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരികെയാണ്, അവന്റെ സകല പാപവും ദൈവം ക്ഷമിക്കും, അവന്റെ പാപങ്ങൾ മാറ്റപ്പെടും, മായ്ച്ചു കെട്ടപ്പെടും. പക്ഷെ അവിടെ വെച്ച് തീരുന്നില്ല. രണ്ടാമത്, പാപത്തിന്റെ പാപങ്ങൾ മാഞ്ഞു കിട്ടി, പക്ഷേ പാപത്തിന്റെ റൂട്ട് അവിടെ നിന്നിട്ട് പാപങ്ങൾ മാഞ്ഞു കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമുക്കത് ചെയ്യാം. നമ്മൾ ഈ പാപങ്ങൾ മാഞ്ഞു കിട്ടപ്പെടുന്ന സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, അത് മാത്രമാണ് പ്രസംഗിക്കുന്നത് എന്നറിയാമോ? യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം മാഞ്ഞു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു വ്യക്തി വിശ്വസിക്കുന്നു, ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നു. പിന്നെന്ത് സംഭവിക്കും? എന്താണ് ആ വ്യക്തി പിന്നീട് ചെയ്യേണ്ടത്? പിന്നീട് ഈ വ്യക്തി വീണ്ടും പാപം ചെയ്യും, പിന്നെയും എന്ത് ചെയ്യും? ഈ വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വരും. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കും. അതല്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നാം സകല പാപങ്ങളും ഒക്കെ അവനെ ശുദ്ധീകരിക്കും. വീണ്ടും പാപം ചെയ്യും, വീണ്ടും ശുദ്ധീകരിക്കും. ഇതല്ല യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തു ക്രൂസിൽ ചെയ്ത പൂർണ്ണമായിട്ട പ്രവൃത്തി. അതൊന്ന്, നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. മാത്രമല്ല, ഈ പാപത്തിന്റെ റൂട്ടായിട്ടുള്ള പഴയ മനുഷ്യനെ യേശുക്രിസ്തു മരിച്ചപ്പോൾ യേശുക്രിസ്തു ഏറ്റെടുത്തു, ആ പാപത്തിന്റെ റൂട്ടും കട്ട് ചെയ്തു. അതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മെസ്സേജ്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, പുതിയ ഹൃദയം തരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ പാപത്തെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ആ സെൽഫ് എന്നതിനെ യേശുക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തിട്ട് മരിച്ചു. അതൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെട്ട ആ സത്യവും കൂടി ആ വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാവുകയാണ്, ഇനി മുതൽ നോ ലോങ്ങർ ഐ, ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലാത്യലേഖനത്തിൽ അതല്ലേ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഗലാത്യലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു എന്നുള്ളത് ഒരു കാര്യം, ആ മരണത്തിൽ കൂടി എന്റെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പറയാണ്, മാത്രമല്ല ആ പാപത്തെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന, ആ പാപത്തെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരുന്ന പാപത്തിന്റെ സോഴ്സ് ആയിട്ടുള്ള ഞാൻ, ആ ഞാൻ എവിടെയാണ് വന്നത്? പിശാച് ഒരു മനുഷ്യന്റെ ഉള്ളിൽ കടത്തിയിരുന്ന ഞാൻ, ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തോടുള്ള വിശ്വാസ തലത്തിൽ ജീവിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം നടക്കുകയാണ്, എന്താണെന്നറിയാമോ? ഞാൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ സോഴ്സ് യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുക, അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത് യേശുക്രിസ്തു അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് റിയലായിട്ടുള്ള ഫ്രൂട്ട്സ് വരാനായിട്ട് തുടങ്ങത്തുള്ളൂ. പക്ഷെ ഈ ഒരു സുവിശേഷം മാനസാന്തരത്തോട് ചേർന്ന് ഇത് പലപ്പോഴും പ്രസംഗിക്കപ്പെടാറില്ല. അതൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുകയാണ് നോ ലോങ്ങർ റൈ. അതാണ് കൊരിന്ത്യരേഖത്തിൽ പറഞ്ഞത്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിച്ചിരിക്കുന്നവർ ഇനി ആ സെന്ററിൽ നിന്ന് മാറി ദൈവം ആ സെന്ററിലേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അത് വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് റെക്കൺ ചെയ്യണം. റോമലേഖനത്തിൽ അത് വിശ്വസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? റോമലേഖനം 6:6 ആറാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 14 വാക്യം, അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിന് ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം, ഇവിടെല്ലാം പറഞ്ഞിരിക്കുന്നത് സിൻ 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 എന്നുള്ള സിംഗുലർ ആണ്, പാപം എന്നുള്ള റൂട്ട്, ആ പാപം എന്നുള്ള പഴയ മനുഷ്യൻ, ആ സെൽഫ്, ഇനി നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. ഇനി നിങ്ങളുടെ അവയവങ്ങളെ വീണ്ടും ആ പഴയ മാസ്റ്ററിന് കൊണ്ട് സമർപ്പിക്കരുത്. കാരണം ഗോഡ് ഹാസ് ഡിത്രോൺഡ് ഹിം, അവനെ ദൈവം സിംഹാസനത്തിൽ നിന്ന് ഇറക്കിവിട്ട് ദൈവം രാജാവായിട്ട് വാഴാനായിട്ട് തുടങ്ങി. ഇതും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നടന്നതാണ്. ഈ രണ്ട് ട്രൂത്ത് കടന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലും വിധി. മൂന്നാമത്തെ ഒരു കാര്യം കൂടി യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി നടന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് സാൽവേഷൻ ഉണ്ടാകുന്നത്, യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ. ഇത് രണ്ടും ക്രൂശിൽ നടന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കെട്ടപ്പെട്ടു, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. മാത്രമല്ല യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. എന്തിനാണെന്നറിയാമോ? ഈ പഴയ മനുഷ്യൻ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടുവെങ്കിലും നമ്മളെ ഇപ്പോഴും അടിമയാക്കാനുള്ള സാധ്യത ഒരു കാര്യമുണ്ട്. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ജഡത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിവസവും ക്രൂശിക്കണം എന്നതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. റോമലേഖനത്തിന്റെ 8:17-18 അവിടെ പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്നറിയുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് റിയാലിറ്റി ആയി തീരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവത്തിന്റെ രാജ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കും. അത് നടക്കാത്തടത്തോളം കാര്യം എന്ത് സംഭവിക്കുന്നറിയാമോ? നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കഴിയും, പക്ഷെ ഉള്ളിൽ നിന്ന് മാറ്റം വരത്തില്ല. നമ്മുടെ ലൈഫിൽ ഇതൊരിക്കലും വരും. നമ്മുടെ സെൽഫ് ആണ് നമ്മളെ റൂൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എന്റെ ജീവിതത്തിലും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള, എവിടാണ് സെൽഫാണോ ദൈവാത്മാവാണോ നമ്മളെ റൂൾ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാരണം? കാരണം എന്ന് പറഞ്ഞാൽ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ നോക്കുക, ഒഫൻഡഡ് ആവുന്നുണ്ടോ നമ്മൾ നോക്കുക. സെൽഫിനെ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. ഞാൻ പറയുന്ന കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം ആ ഫുൾ റൂളിംഗിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. പക്ഷെ ദൈവവചനത്തിലെ ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, റിയലായിട്ടുള്ള റിപ്പന്റൻസ് നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ രാജ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാപിക്കാനായിട്ട് കഴിയും. കർത്താവ് രാജാവായി തീരുന്നിടത്ത് ദൈവം പറയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അപ്പോൾ ദൈവത്തിന് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയാനായിട്ട്, ദൈവം എപ്പോഴും നോക്കുന്ന ഉള്ളിലേക്കാണ് കേട്ടോ, ദൈവം നോക്കുന്നത് പുറത്തേയല്ല. പുറത്തേത് ആക്ടിവിറ്റീസ് ആണ്, പുറത്തേത് പാപങ്ങളാണ്, ഉള്ളിലുള്ളതാണ് റിയലായിട്ടുള്ള കാര്യം. ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട്, ദൈവം ആദാമിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഗുഡ്. നമ്മളെ നോക്കിയിട്ട് ദൈവത്തിന് ഇങ്ങനെ പറയാൻ കഴിയും, യഥാർത്ഥത്തിലുള്ള സുവിശേഷം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ. അല്ല, സുവിശേഷത്തിന്റെ റിയൽ കാര്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് എന്ത് വേണോ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് മരിച്ചിട്ടൊരു സ്വർഗത്തിലൊരു പ്ലേസ് മാത്രമാണെങ്കിൽ അതല്ല ഗോസ്പലിന്റെ ഉദ്ദേശം. സുവിശേഷത്തിന്റെ ഉദ്ദേശം അതല്ല. സുവിശേഷത്തിൽ കൂടി അതും കൂടി ലഭിച്ചേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ്, ഞാൻ ഇത്രയും നാളും കാര്യങ്ങൾ റൂൾ ചെയ്തു. പക്ഷെ ഇങ്ങനെയുള്ള മാനസാന്തരം നടക്കാത്തടത്ത് റിയൽ ആയിട്ടുള്ള റിപ്പന്റൻസ് നടക്കാത്തടത്ത്, റിയൽ ആയിട്ടുള്ള ഈ ഒരു സുവിശേഷം കേൾക്കാത്തടത്ത് ആൾക്കാർ വീണ്ടും അവനെ റൂൾ ചെയ്യുന്നത് പഴയ പാട്ട് തന്നെയായിരിക്കും. പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാൽ റിയലായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും, കർത്താവിന്റെ ക്രൂശുമരണത്തിൽ കൂടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന മൂന്ന് കാര്യങ്ങളും ഞാൻ പറഞ്ഞു. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ പാപങ്ങൾ അവൻ മായ്ച്ചു കളയുന്നു. രണ്ടാമത്, ആ പാപത്തിന്റെ സോഴ്സായിട്ടുള്ള പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെടുന്നു. മൂന്നാമത്, ആ നമ്മുടെ ജഡത്തെ ഓരോ ദിവസവും ക്രൂശിച്ചിട്ട് ദൈവാത്മാവിനനുസരിച്ച് നടക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിന് ശക്തിയും തരുന്നു. പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നമ്മൾ ജഡത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞു. ഗലാത്യലേഖനത്തിൽ ആ വാക്യം കൂടി വായിച്ചിട്ടുണ്ട്. ഗലാത്യലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ, 17 മുതലുള്ള വാക്യങ്ങൾ പറയാ 16 പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. രക്ഷിക്കപ്പെട്ടവരടുത്ത്, ഇവരുടെ പാപങ്ങൾ മോചിച്ചു കിട്ടിയവരടുത്ത്, പാപങ്ങൾ മായ്ച്ചു കളഞ്ഞവരടുത്ത്, അവരുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടവരടുത്ത് പൗലോസ് പറയാണ്, നൗ യു നീഡ് ടു വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഒരു വ്യക്തിയുടെ ജഡത്തിന്റെ മോഹങ്ങളെ ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളെ അനുസരിച്ച് നടക്കാതെ ഇരിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയണമെങ്കിൽ ബൈബിൾ പറയുന്ന ഒറ്റ വാക്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക്കലി ശക്തിയില്ലാതായിത്തീരുകയാണ്, തിരിച്ചല്ല. പലപ്പോഴും നമ്മൾ ഈ ജഡത്തെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ശ്രമങ്ങൾ കൊണ്ട് കഴിയുമായിരുന്നു എങ്കിൽ യേശു ക്രിസ്തു മരിക്കേണ്ട കാര്യമേയില്ല. നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ ജഡമോഹങ്ങളെ നിയന്ത്രിക്കാൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ കുറെ സെറ്റ് ഓഫ് റൂൾസ് കൊണ്ട് കഴിയുമായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇനി യേശു ക്രിസ്തു മരിച്ചു, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ ജഡത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ഇനി യേശു ക്രിസ്തു മരിച്ച് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടും നമ്മുടെ ജഡത്തെ ഓരോ ദിവസവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ആ സോഴ്സ് കട്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ജഡം ഇപ്പോഴും അലൈവാണ്. ആ ജഡത്തെ നിയന്ത്രിക്കാനുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി റിസീവ് ചെയ്യുമ്പോൾ, വീണ്ടും ജനനത്തിൽ കൂടി റിസീവ് ചെയ്യുമ്പോൾ, ആ ആത്മാവിനെ അനുസരിച്ച് അവൻ നടക്കാനായിട്ട് ഓരോ സ്റ്റെപ്പ് അവൻ വെക്കുമ്പോഴും അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ജഡം അവന്റെ കാൽ കീഴിലാവുകയാണ്. ജഡത്തെ അവൻ അനുസരിക്കാതിരിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ റൂളിങ്ങിന്റെ കീഴിലാണ്. ഇതാണ് ദൈവരാജ്യത്തിലുള്ള ജീവിതം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിയന്ത്രിക്കും. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങൾ വീണ്ടും അതിന്റെ കറക്റ്റ് പ്ലേസിൽ വരും. ദൈവം സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, നീ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക്, നീ ദൈവത്തെക്കാൾ അല്പമാവത്തോ അവനെ താഴ്ത്തി, നിന്റെ കൈകളുടെ പ്രവൃത്തികൾ അവനെ അധിപതിയാക്കി. നിന്റെ കാലിന്റെ കീഴിൽ എല്ലാ കാര്യങ്ങളും വരണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? നീ ദൈവത്തിനനുസരിച്ച് നടക്കാനായിട്ട് തീരുമാനിക്കണം. ദൈവത്തെ അനുസരിച്ചിട്ട് ഓരോ സ്റ്റെപ്പും വെക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആ ജഡത്തിന്റെ മോഹം നിയന്ത്രിക്കുക. ഇതായിരിക്കും പറഞ്ഞത്, ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരല്ല. ആത്മാവിനനുസരിച്ച് നടക്കുകയും നിങ്ങൾ ജഡത്തിന്റെ മോഹം നിയന്ത്രിക്കുകയല്ല എന്ന് പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ആഗ്രഹത്തിന്റെ ഓപ്പോസിറ്റാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നിട്ട് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റ് ഓഫ് റൂൾസ് നിങ്ങളെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. അതേസമയം നിങ്ങൾ ആത്മാവിനനുസരിച്ച് അല്ല നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കുറെ സെറ്റ് ഓഫ് റൂൾസ് കൊണ്ട് നിങ്ങളുടെ ജഡത്തെ നിയന്ത്രിക്കേണ്ടി വരും. പക്ഷെ അതിന്റെ റൂട്ട് പ്രോസസ് മാറത്തില്ല, നിങ്ങൾ കുറെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാര ആഭിചാരം, പക, പിണക്കം, ജാരസംഗ, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിപ്പെടുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ മുതലായവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോർക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. ഇതൊരു കോമൺ ആയിട്ടൊരു ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇനി അവരവരുടെ ജീവിതത്തിൽ ഈ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ അവരോർക്ക് ചെയ്യാം. അവരോർക്ക് നമുക്ക് ചിന്തിക്കാം, എന്റെ ജീവിതത്തിൽ ഈ ലിസ്റ്റിൽ കൂടാത്ത കാര്യങ്ങളുണ്ട്. എന്താണ്? ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക, അതിപ്പോ ഇവിടെ എഴുതിയിട്ടില്ല. തർക്കുത്തരം പറയുക, അതിവിടെ എഴുതിയിട്ടില്ല. ഉറക്കെ എല്ല് ചെയ്യുക, പണത്തിന്റെ പുറകെ ഓടുക, ദ്രവ്യാഗ്രഹം, പല നല്ല ലിസ്റ്റുകൾ ഒരാൾക്ക് എഴുതി വെക്കാവുന്നേ ഉള്ളൂ. ഓഫീസിൽ കള്ളം പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ലിസ്റ്റില്ലാത്തതുണ്ട്. എന്താണ് ആ ലിസ്റ്റില്ലാത്തതെന്ന് അറിയാമോ? ആ ലിസ്റ്റ് മുതലായവ എന്നുള്ളതിൽ വെച്ചിരിക്കുകയാണ്. പേഴ്സണലി നമുക്ക് കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യാം ഈ മുതലായവ. എന്നിട്ട് പറയാണ്, ഈ ലിസ്റ്റിനെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കീഴടക്കാനായിട്ട് കുറെ നാളായിട്ട് ശ്രമിക്കുകയും ചെയ്യണം, ഓരോ ലിസ്റ്റിലും ഓരോന്നായിട്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആത്മാവിനെ അനുസരിച്ച് ഒരു വ്യക്തി നടക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവം പറയാണ്, ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്യും. അവിടെ പറഞ്ഞിരിക്കുകയാണ് ആത്മാവിന്റെ ഫലമോ നമുക്കറിയാവുന്നതാണ്. താഴേക്ക് വരുമ്പോൾ പറയാണ്, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കർത്താവെ ദൈവാത്മാവിനെ അനുസരിച്ച് എനിക്ക് നടക്കാനായിട്ട് ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ലീഡ് മീ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നടക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലാണ്. അങ്ങനെ ഒരു വ്യക്തി ഡിസൈഡ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും പിന്നീട് ദൈവം ആ വ്യക്തിയെടുത്ത് പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എവിടെ ചെയ്യണം, എവിടെ ചെയ്യരുത്, എവിടെ പോകണം, പൈസ എന്തിന് ചെലവാക്കണം, എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് പറയുകയല്ല, എല്ലാ കാര്യങ്ങളിലും ദൈവാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കും. അങ്ങനെ വ്യക്തി നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി മനസ്സിലാക്കുകയാണ്, അവന്റെ ജഡം പിന്നീട് ആക്റ്റീവ് ആവുന്നില്ല, ജഡത്തിന്റെ പ്രവൃത്തികൾ അവനിൽ കൂടി വെളിപ്പെടുന്നില്ല. അതിന് പകരം ദൈവനം പറഞ്ഞിരിക്കുന്നു, ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുകയാണ്. പക്ഷെ തിരിച്ച് ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ എന്റെ വാക്കിൽ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, റിയൽ ആയിട്ടുള്ള ഗോസ്പെൽ, യഥാർത്ഥത്തിലുള്ള സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നുള്ള സുവിശേഷമല്ല, ഒരു പാർട്ട് ഇല്ലെങ്കിൽ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള സുവിശേഷം യോഹന്നാൻ പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക. ഒരു വ്യക്തി ദൈവത്തിലേക്ക് തിരിയുമ്പോൾ പുത്രസ് പറയണം, അവന്റെ സകല പാപങ്ങളും മോചിക്കപ്പെടും, അവന്റെ പാപങ്ങൾ മാഞ്ഞുകിട്ടും, അവന്റെ പഴയ മനുഷ്യൻ അവന്റെ റൂട്ട് കട്ടിയപ്പെടും. മൂന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാനായിട്ട് ഉറങ്ങും. പരിശുദ്ധാത്മാവിനാൽ അവൻ നിയന്ത്രിക്കപ്പെടുമ്പോൾ അവൻ ജഡത്തിന്റെ മോഹങ്ങൾ നിയന്ത്രണം അനുവർത്തിക്കുകയില്ല, അവനെ നോക്കിയിട്ട് ദൈവത്തിന് പറയാനായിട്ട് കഴിയും. ഇറ്റ് ഇസ് വെരി ഗുഡ്, നല്ല കാര്യമാണ്, നല്ലതാണ്. നിന്റെ കുടുംബജീവിതത്തിൽ നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ പറ്റും, പറ്റും, നല്ലതാണ്. ഓഫീസിലെ നോക്കിയിട്ട് പറയാൻ പറ്റും, നല്ല കാര്യം. പിള്ളേരുടെ നോക്കിയിട്ട് പറയാൻ പറ്റും, നല്ല കാര്യം. ഇതൊക്കെ പറയണമെങ്കിൽ ദൈവം പറയാണ്, ആത്മാവിനെ അനുസരിച്ചെടുക്കുക. ദൈവത്തിന്റെ ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ